2024 സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പ്രതീക്ഷകളുടെ ഒരു പൂക്കാലം കൂടി. വെള്ളാപ്പള്ളി നടേശൻ മാനേജിംഗ് എഡിറ്റർ യോഗനാഥം എഴുതുന്നു. യോഗനാഥം, 2024 സെപ്റ്റംബർ 1 ലക്കം എഡിറ്റോറിയൽ. ഒരു തിരുവോണം കൂടി പടിവാതിക്കൽ എത്തി. പൊന്നിൻ ചിങ്ങത്തിനൊപ്പം ഓണക്കോടി അണിയുകയാണ്. കൊല്ലവർഷം 1200 അസാധാരണ പ്രതിസന്ധികളിലൂടെ കൊച്ചു കേരളവും വലിയ ഭാരതവും കടന്നു പോകുമ്പോൾ സമത്വസുന്ദര മാവേലി നാടിന്റെ മഹത്വത്തിന് വസന്ത ശോഭ, സത്യം, സമത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ ജനാധിപത്യ മൂല്യങ്ങളെ മനുഷ്യത്വപരമായി വ്യാഖ്യാനിച്ച പഴയകാല സങ്കല്പങ്ങളായിരുന്നു മലയാളക്കരയുടെ പൂർണ്ണത. അങ്ങനെ സന്തോഷത്തിന്റെയും ശാന്തിയുടെയും വെൺമേഘ കീറുപോലെ മറ്റൊരു തിരുവോണം കൂടി. മനുഷ്യ മനസ്സുകളെ മരവിപ്പിച്ച വയനാട് ദുരന്തത്തിന്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. 500+ ജീവനുകൾ കുത്തിയൊലിച്ച് കടന്നുപോയ ആഴ്ചകൾ ലോകത്തെ നടുക്കി. അപ്രതീക്ഷിത ദുരന്തം ഒരു ഗ്രാമത്തെ അപ്പാടെ നാമാവശേഷം ആക്കി. ഉറ്റവർ നഷ്ടമായവരുടെ വേദനയുടെ നീറ്റൽ അക്ഷരങ്ങളാൽ പ്രതിഫലിക്കാവുന്നതല്ല. എങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ അതിജീവിതർക്ക് ജീവിച്ചേ പറ്റൂ. കാലം ഉണക്കാത്ത മുറിവുകളില്ല. പടി ഇറങ്ങിയവർക്ക് പ്രണാമമേകി ദുരന്തബാധിതരുടെ അതിജീവനത്തിന് പ്രേരണയാകാൻ ഈ തിരുവോണത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ രാത്രിയിൽ ഉറ്റവരെ നഷ്ടമായ കുടുംബങ്ങളുടെ നീറുന്ന വേദനയ്ക്ക് തെല്ല് ശാന്തി പകരാൻ, അവരെ കൈപിടിച്ചുയർത്താൻ ഈ ഓണക്കാലത്ത് കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം. അസാധാരണമായ രീതിയിൽ ലോകവും സംഘർഷഭരിതമാണ്. റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷവും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും കലാപങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലെ കുടിയേറ്റ വംശീയ പ്രശ്നങ്ങളും മറ്റും ഏത് നിമിഷവും ലോകത്തെ പിടിച്ചുലയ്ക്കാം. അസ്വസ്ഥതകൾ നിറഞ്ഞ അയൽരാജ്യങ്ങൾ എക്കാലത്തും ഭാരതത്തിന് ഭീഷണിയാണ്. പുറത്തെ ശത്രുക്കളെക്കാൾ അകത്തുള്ള ഛിദ്ര ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നിസ്സാരമല്ല. ഇതിനിടെയും താരതമ്യേന സമാധാനത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയുന്നു. ജാതിമത ഭാഷ വൈരുദ്ധ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അസാധാരണ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത്. അതിന് ഏക കാരണം സമ്പന്നമായ സംസ്കാരവും പൈതൃകവുമാണ്. ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് മഹാബലിയും തിരുവോണവും എന്ന സങ്കല്പവും. ഇവ നിലനിർത്തേണ്ടത് ഓരോ തലമുറയുടെയും കടമയാണ്. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാത്ത മനുഷ്യരെ എല്ലാവരും, വലിപ്പച്ചെറുപ്പമില്ലാത്ത ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഏവരും ഒരേപോലെ ജീവിക്കുന്ന നാടെന്ന സമത്വസുന്ദര ആയ സോഷ്യലിസ്റ്റ് സങ്കല്പം ലോകത്താദ്യമായി നൂറ്റാണ്ടുകൾക്ക് മുൻപേ രൂപം കൊണ്ടത് മഹാബലിയുടെ പേരിൽ ഈ മലയാള മണ്ണിലായിരിക്കും. പക്ഷെ ആ സങ്കല്പം പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ തക്ക വിശാല മനസ്സും വീക്ഷണവും കർമ്മശേഷിയുമുള്ള ധീരയായ ഒരു ഭരണാധികാരികളെയും നൂറ്റാണ്ടുകളായും നമുക്ക് ലഭിച്ചിട്ടില്ല. സ്വാതന്ത്ര്യാനന്തരം അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുമ്പോഴും ഇന്ത്യയിലെ കോടിക്കണക്കിന് കുടുംബങ്ങൾ തലചായ്ക്കാൻ കൂര പോലുമില്ലാതെ ജീവിക്കുന്നത്. പൊതുയിടങ്ങളിൽ വിസർജനം ഒഴിവാക്കാൻ വേണ്ടി ദരിദ്ര കുടുംബങ്ങൾക്ക് കക്കൂസ് പണിതു കൊടുക്കുന്ന പദ്ധതി ആവിഷ്കരിക്കേണ്ട അവസ്ഥയിൽ രാജ്യത്തിന് എത്തേണ്ടി വന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മെച്ചമെന്നല്ലാതെ വലിയ മേന്മകളൊന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിനും കൈവരിക്കാനായിട്ടില്ല. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും മുന്നിലെത്താൻ കഴിഞ്ഞെങ്കിലും സാമൂഹ്യ പുരോഗതിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പാവപ്പെട്ടവരും പട്ടികാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിൽ നല്ലൊരു ഭാഗവും ഇന്നും കഷ്ടപ്പാടും വേണ്ടത്ര വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കാതെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ തന്നെയാണ്. ഒരു നാടിന്റെ സാമൂഹ്യ ഉന്നതി വിലയിരുത്താൻ അവിടുത്തെ ആദിമ ജനവിഭാഗത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ മതിയെന്ന തത്വം നോക്കിയാൽ അറിയാം. കേരളത്തിലെ ദുരവസ്ഥ, ഇന്നും ഏറ്റവും ദുർബല ജനവിഭാഗമായ ആദിവാസികൾ ചൂഷണത്തിന്റെ ഇരകളാണ്. അവരുടെ പേരിൽ ചിലവഴിച്ച ശതകോടികളുടെ ഫണ്ടുകൾ കൊള്ളയടിക്കപ്പെട്ടു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹികമായും പൊതുസമൂഹത്തിന് വെളിയിലാണ് അവരുടെ സ്ഥാനം. പട്ടികാതി പിന്നാക്ക വിഭാഗക്കാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇന്നും തൊഴിലുറപ്പിലും ഹരിതകർമ്മസേനയിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ കണ്ടിജന്റ് ജീവനക്കാരിലും വലിയൊരു വിഭാഗം പട്ടികാതി പിന്നാക്ക വിഭാഗക്കാരാണ്. ലക്ഷം വീട് കോളനികളുടെ പേര് മാറ്റിയതുകൊണ്ട് അവിടുത്തെ സാമൂഹ്യ സാഹചര്യം മാറില്ല. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹ്യ സാമ്പത്തിക സമ്പത്തിനും വേണ്ടി കാര്യമായ സംഭാവനകൾ ചെയ്യാനായിട്ടില്ലെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ വയ്യ. സമ്പത്ത് സുന്ദര നാടായി ഇല്ലെങ്കിലും സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ആരോഗ്യപരവുമായ അന്തസ്സോടെ ജീവിക്കുന്ന ജനങ്ങളുടെ നാടായി ദാരിദ്ര്യ മുക്തമായ കേരളത്തെയും ഭാരതത്തെയും മാറ്റാനുള്ള ദൌത്യം ഇനിയെങ്കിലും കൈവരിക്കാൻ സർക്കാരുകൾക്കാകട്ടെ. അതിന് പിന്തുണ നൽകാൻ ഓരോ വ്യക്തിയും സംഘടനകളും സ്ഥാപനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട്. കേറിക്കിടക്കാൻ സ്വന്തമായൊരു വീടും വരുമാന മാർഗവുമാണ് പാവപ്പെട്ടവന്റെ സ്വപ്നം. അത് സാക്ഷാകരിക്കുകയാണ് മാവേലി രാജ്യത്തിലേക്കുള്ള സ്ഥിതി സമത്വത്തിലേക്കുള്ള ആദ്യപടി. ഒരാൾ പോലും നാട്ടിൽ വീടില്ലാത്തവരായി ഉണ്ടാകരുതെന്ന പ്രതിജ്ഞ എടുക്കാൻ സർക്കാരുകൾ തയ്യാറാവണം. അതിന് സമയബന്ധിതമായി പദ്ധതികൾ തയ്യാറാക്കി ലക്ഷ്യത്തിലെത്തണം. ലോകത്തെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന രാജ്യത്തെ വീടും വരുമാനവും വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട്. ഇല്ലാത്തവർ കൂടുകയും ഉള്ളവർ വളരുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഒരു രാജ്യത്തിന് നന്നല്ല. ജാതിമത ഭേദവും വർഗീയ തീവ്രവാദ ശക്തികളും ഇല്ലാത്ത ഭേദചിന്തകൾ ഇല്ലാത്ത വല്ലാത്ത സ്നേഹവും സൗഹാർദ്ദവും വളരുന്ന ലോക നന്മയ്ക്കായി മനുഷ്യന്റെ ചിന്തകളും ഭാവനകളും ഉദിക്കുന്ന നാളുകളാകട്ടെ വരാനിരിക്കുന്നത്. മഹാബലിയുടെ ലോകം പോലെ സമത്വസുന്ദരവും ശാന്തസുന്ദരവുമായ ലോക സൃഷ്ടിക്കായി നമുക്ക് ഏവർക്കും ഒത്തുചേർന്ന് ശ്രമിക്കാം. ഈ ഓണക്കാലം മലയാളികൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും നന്മയും സന്തോഷവും ഐശ്വര്യവും ഏകട്ടെ. ഏവർക്കും സ്നേഹ നിർഭരമായ തിരുവോണ ആശംസകൾ.